സുപ്രഭാതം. ഇന്ന് June 8. 1968 വർഷം ഇന്നത്തെ ദിവസം. ഒരു തൃശൂർ സ്വദേശി ജോസേട്ടൻ അമേരിക്കയിൽ പ്രിൻസ്റ്റണിലെ പോസ്റ്റ് ഓഫീസിൽ എയറോഗ്രാം മേടിക്കാൻ എത്തുന്നു. നാട്ടിൽ അപ്പനെ കത്തയക്കാൻ സ്റ്റാമ്പ് വിൽക്കുന്ന മദാമ ശ്രീ ജോസേട്ടൻ്റെ പ്രവട്ട് തൊക്ക് നിറം കണ്ടിട്ട് ഹിന്ദിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദി മാലും നഹി എന്ന് പറഞ്ഞിട്ട് നിനക്കെങ്ങനെ ഹിന്ദി അറിയാം എന്ന് ചോദിച്ചപ്പോൾ തപ്പിത്തടഞ്ഞുള്ള ഇംഗ്ലീഷിൽ, ഞാൻ റഷ്യക്കാരത്തിയാണ്, ഭർത്താവ് ഹിന്ദിക്കാരനായിരുന്നു, ഇംഗ്ലീഷിൽ പ്രാവീണ്യം കിട്ടാൻ ആളുകളുമായി ഇടപഴകി സംസാരിച്ച് പഠിക്കാൻ വേണ്ടി അമേരിക്കൻ സർക്കാർ എനിക്ക് തൽക്കാല ജോലി ഇവിടെ തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടും അവരുടെ പേരുകൾ പങ്കുവച്ചു. ജോസഫ് മുണ്ടശ്ശേരി, സ്വെറ്റ്ലാന സ്റ്റാലിൻ. EMS മന്ത്രിസഭയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രിൻസ്റ്റണിൽ താമസിക്കുന്ന മകനെ ഞങ്ങൾ ജോസേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ജോസേട്ടൻ്റെ ഓർമ്മയിൽ ഏകദേശം ഇന്നേ ദിവസമാണ് ഈ വിചിത്രമായ കൂടിക്കാഴ്ച. സ്വെറ്റ്ലാന സ്റ്റാലിൻ, അല്ലെങ്കിൽ അമേരിക്കയിൽ അറിയപ്പെടുന്ന പേര് പറഞ്ഞാൽ ലാന പീറ്റേഴ്സിൻ്റെ ജീവിതകഥ പറയാം. ആരംഭം മുതൽ CCCP സർവാധിപതിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ്റെ രണ്ടാമത്തെ ഭാര്യ നദേഷ്ത ഹല്ലേലുയേവ, കേട്ടാൽ ഹല്ലേലുയ പോലിരിക്കും, പക്ഷെ അല്ല, അവരുടെ മകളായി സ്വെറ്റ്ലാന പിറക്കുന്നു 1926. 7 വയസ്സുള്ളപ്പോൾ അമ്മ ആത്മഹത്യ ചെയ്തു, പക്ഷെ മകളോട് അപ്പെൻഡിസൈറ്റിസ് മുഖേന മരിച്ചു എന്നാണ് പറയുന്നത്. അവൾ സത്യം അറിയുന്നത് 10 വർഷം കഴിഞ്ഞാണ്. 18 വയസ്സിൽ ഇരട്ടി പ്രായമുള്ള ഒരു യഹൂദൻ സിനിമാക്കാരനുമായി അടുപ്പത്തിലാകുന്നു. തന്തപ്പടിക്ക് ഒട്ടും പിടിക്കാഞ്ഞ കാരണം അവനെ സൈബേറിയയിലുള്ള ജയിലിലിടുന്നു. പിന്നെ 1-2 വിവാഹങ്ങൾ, അതിൽ 2 മക്കൾ, പക്ഷെ അവയൊന്നും നിലനിന്നില്ല. 37 വയസ്സിലാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ദിനേശ് സിംഗിൻ്റെ അനന്തരവൻ സഖാവ് കുൻവാർ ബ്രജേഷ് സിംഗിനെ യാദൃശ്ചികമായി മോസ്കോയിൽ വെച്ച് പരിചയപ്പെടുന്നതും അനുരക്തരാകുന്നതും. അപ്പൻ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും അനൗദ്യോഗികമായി അവർ ദമ്പതികളെപ്പോലെ ജീവിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് ബ്രജേഷ് സിംഗ് മരിച്ചപ്പോൾ ക്രീമിയേറ്റ് ചെയ്തതിന് ശേഷം ഹിന്ദു മുറപ്രകാരം ഭസ്മം ഗംഗയിൽ ഒഴുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ സർക്കാർ അനുവാദം നിരസിച്ചു. സ്വെറ്റ്ലാന നിർബന്ധം പിടിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന അലക്സി കോസജിൻ പോലും അവളെ ഇതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ ഇങ്ങനെയൊരു നമ്പർ വരെ ഇറക്കി. എടി സ്വെറ്റ്ലാന, അവിടെ യാഥാസ്ഥിതികരായ ഹിന്ദുക്കൾ സതി എന്നുള്ള മുറപ്രകാരം വിധവയായ നിന്നെ ഒരുപക്ഷെ ചുട്ടുകളയും. ഒടുവിൽ എങ്ങനെയൊക്കെയോ അനുവാദം നേടി UPയിൽ ചെന്ന് ഗംഗയിൽ ഭസ്മം ഒഴുക്കി. റഷ്യയിലേക്ക് മടങ്ങാനായി ഡൽഹിയിൽ റഷ്യൻ കോൺസുലേറ്റിൽ താമസിക്കുമ്പോൾ തിരിച്ചുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ദാ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സി പിടിച്ച് അടുത്തുള്ള അമേരിക്കൻ എംബസിയിൽ കയറി ചെന്നിട്ട് ഡ്യൂട്ടി ഓഫീസറിനോട് താൻ ആരാന്നും തനിക്ക് അമേരിക്കയിലേക്ക് കൂറ് മാറണം എന്നും അറിയിച്ചു. അത്ഭുതസ്തംഭനായ ഡ്യൂട്ടി ഓഫീസറെ വേഗം അംബാസഡർ ക്രിസ്റ്റഫർ ബോൾസിനെ വീട്ടിൽ വിളിച്ച് ഉടനെ വരാൻ പറയുന്നു. കാര്യം ചോദിച്ചപ്പോൾ ഫോണിൽ പറയാൻ പറ്റില്ല എന്നവൻ പറഞ്ഞു. ക്രിസ്റ്റഫർ ബോൾസ് രാഷ്ട്രീയ നിയമിതനായിരുന്നു, അല്ലാതെ IFS മൂത്ത അംബാസഡറായ കേസല്ലായിരുന്നു. അത് കാരണം വേഗം തീരുമാനമെടുത്തു. എന്നിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് രഹസ്യമായി ഇങ്ങനൊരു ടെലിഗ്രാം അയച്ചു. ഈ 42-കാരി സ്ത്രീ സ്റ്റാലിൻ്റെ മകളാന്ന് പറയുന്നു. രേഖകൾ കണ്ടിട്ട് എനിക്ക് വിശ്വസനീയമായി തോന്നുന്നു. തൽക്കാലം ഞാൻ ഇവിടെ വെളുപ്പിന് 1 മണിക്കുള്ള ക്വാണ്ടാസ് ഫ്ലൈറ്റിൽ റോമിലേക്ക് കയറ്റി വിടാൻ പോവുകയാണ്. ഇവിടെ നിന്നാൽ ശരിയാവില്ല. പിന്നെ അവളെ എവിടേക്ക് കൊണ്ടുപോകണം എന്ന് സാവധാനം നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ ഇവിടെ രാത്രി 9 മാതര വരെ ഞാൻ മറുപടിക്ക് കാക്കും. ഒന്നും കേട്ടില്ലേൽ പറഞ്ഞ പോലെയുള്ള നടപടിയെടുക്കും. മാതര കഴിഞ്ഞിട്ടും മറുപടി വന്നില്ല. രാഷ്ട്രീയ നിയമിതൻ ആയിരുന്ന ബോൾസ് ഓഫീസിലുണ്ടായിരുന്ന ഒരു CIA പ്രവർത്തകനെ കൂട്ടി പാലം എയർപോർട്ടിലേക്ക് വിട്ടു. റോമിലെത്തിയപ്പോൾ 6 ടൂറിസ്റ്റ് വീസ കിട്ടി ജനീവയിൽ താമസിക്കാൻ. അത് കഴിഞ്ഞ ആൾ ന്യൂയോർക്കിലെത്തുന്നത് വളരെ ചെറിയ ബാഗുമായിട്ടാണ്. ഉടുക്കാനുള്ള 2-3 വസ്ത്രങ്ങൾ, ടൂത്ത്ബ്രഷ്, താൻ എഴുതിയ പുസ്തകം 20 Letters to a Friend. ഒരു വർഷത്തിനുള്ളിൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് 40 ഭാഷകളിലേക്ക് തർജ്ജമയും ചെയ്യപ്പെട്ടപ്പോൾ ആ വകയിൽ സ്വെറ്റ്ലാന 2.5 million ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയിൽ വന്നയുടനെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിക്കാർ വട്ടം പിടിച്ചു. എന്നിട്ട് അവിടെ താമസിച്ച് ഇടയ്ക്ക് ലെക്ചർ കൊടുക്കാനുള്ള അവസരം കൊടുത്തു. ആ കാലത്താണ് അവിടുത്തെ കോൺഗ്രസ്മാൻ അമേരിക്കൻ ഭാഷ സംസാരിച്ച് വശത്താക്കാൻ കുറച്ച് കാലത്തേക്ക് പോസ്റ്റ് ഓഫീസ് പണി കൊടുക്കുന്നതും റഷ്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ മകൾ മലയാളി കമ്മ്യൂണിസ്റ്റിൻ്റെ മകനെ പരിചയപ്പെടാൻ ഇടയാകുന്നതുമൊക്കെ. പിന്നീട് ആർക്കിടെക്ട് വില്യം പീറ്റേഴ്സിനെ വിവാഹം കഴിക്കുന്നു. ഓൾഗ ഉണ്ടാകുന്നു. വിവാഹമോചനം. അതിനുശേഷം മകളുടെ കൂടെ വിസ്കോൺസിലേക്ക് മാറി താമസം. 85 മരണം. സ്വെറ്റ്ലാന ഒരിക്കൽ ബ്രിട്ടീഷ് പത്രക്കാരി മിറിയം വുഡ്സുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ പാശ്ചാത്യരെയും പൗരസ്ത്യരെയും ഒരേപോലെ ചിന്താക്കുഴപ്പത്തിലാക്കിയ പ്രസ്താവന ഉദ്ധരിച്ചിട്ട് നിർത്താം. കുമരകംഗാറിൻ്റെ ഏറെക്കുറെ തർജ്ജമയാണിത്. സുന്ദരവും സ്വതന്ത്രവുമായ അമേരിക്കയിലെത്തി താമസം തുടങ്ങുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. റഷ്യയും അമേരിക്കയും രണ്ടും കണക്കാം. ധീരശാലികളും ബുദ്ധിമാന്മാരും ഉയർന്ന ചിന്താഗതിക്കാരുമാണെന്നുള്ള ധാരണയിലാണ് അമേരിക്കയിൽ കാല് കുത്തുന്നത്. വന്ന് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെയും അതേ വിഡ്ഢിയാന്മാർ, മുതലാളിയെ ഭയക്കുന്ന പണിക്കാർ, ജോലിയിൽ ശ്രദ്ധ കാട്ടാത്തവർ, വിവരമില്ലാത്ത ബോസുമാർ തമ്മിൽ പാരവെപ്പ്, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള സ്ഥിരം ഭയം, പൊട്ടിഘോഷിക്കുന്ന പ്രൊപ്പഗാൻഡ കണ്ണുമടച്ച് മുഴുവനായി വിഴുങ്ങിയിട്ട് എടുത്തു ചാടുന്ന കൂറുമാറ്റക്കാർക്ക് സ്ഥിരമായി സംഭവിക്കുന്ന അബദ്ധം, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരുകോപം കൊണ്ട് ഇങ്ങോട്ട് പോരാമോ ഫൽഗുണ എന്ന് കൃഷ്ണൻ അർജുനനോട് ചോദിച്ചത് വെറുതെ ഓർത്തുകൊണ്ട്. പതിവ് പോലെ സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംഗാരൻ.